നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ്എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ്, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, വി ബിൽഡേഴ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വെല്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. വി ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും. വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
സോണി ന്യൂസിലൻഡിൽ നിന്നും ടെക്നിക്കൽ മാനേജറായി വിരമിക്കുന്നതിന് മുൻപ് തനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ച 121 രാജ്യങ്ങളിലെ അനുഭവങ്ങളും അറിവുകളും കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീ പ്രഭാകരൻ ചുള്ളിയാൻ നമ്മളോട് പങ്കുവച്ചു. 1983 ന്യൂസിലൻഡിലെത്തി ഇക്കഴിഞ്ഞ 40 വർഷക്കാലം താൻ എങ്ങനെ ന്യൂസിലൻഡിനെ സ്നേഹിച്ചുവെന്നും തന്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ചും പുതിയ ബിസിനസ് ആശയങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഇന്ന് നമ്മളോട് തുറന്നു സംസാരിക്കുന്നു. കേൾക്കാം ഇന്നത്തെ അറിഞ്ഞതും അറിയാത്തതിൽ പ്രഭാകരൻ ചുള്ളിയാന്റെ വിശേഷങ്ങളുടെ രണ്ടാം ഭാഗം.
സിഡ്നിയിൽ വന്നപ്പോൾ കാരണം എല്ലാവരും നമ്മളൊരു ഒരു അന്യനെ പോലെ കാണുന്നത്, ഒരു ഒരു ഏലിയനെ പോലെ കാണുന്നത്. നമ്മൾ ഇത്രയധികം വെസ്റ്റേൺ കൺട്രീസിൽ ഒരുപാട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഓസ്ട്രേലിയ വന്നപ്പോൾ ഞാൻ ആ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അത് ഇഷ്ടമായി.
വെൽക്കമിങ് അല്ലാന്നാണോ?
വെൽക്കമിങ് അല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഓക്ലൻഡിൽ വന്നു. ഓക്ലൻഡ് വന്നപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നവംബർ ആയിരുന്നു, സമ്മർ, ബ്യൂട്ടിഫുൾ. പിന്നെ മാത്രമല്ല, ഇവിടെ എത്തിയ ഉടനെ തന്നെ ദേ ഗേവ് മീ എ റെന്റൽ കാർ. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, യു ഗോ ആൻഡ് യു ആർ ഓൾറെഡി സ്റ്റാർട്ടഡ് എംപ്ലോയ്മെന്റ്, ഡോണ്ട് വറി, ബട്ട് യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് ടു വർക്ക്. ഓക്കെ, യു ആർ ഇൻ ദ പേ റോൾ, ബട്ട് യു ഗോ ആൻഡ് ട്രാവൽ ആൻഡ് സീ ദ കൺട്രി ഫസ്റ്റ് ആൻഡ് ദെൻ കം ബാക്ക് വൺ വീക്ക്. എനിക്ക് കാറ് ഒന്ന്, ഞാനൊരു 2-3 ദിവസമൊക്കെ ടാപ്പോ റോട്ടറിലൊക്കെ പോയി തിരിച്ചു വന്നു. ബീയിങ് എ ബാച്ചിലർ, ഇറ്റ്സ് നത്തിങ് എൽസ്, നോ,
കൂടുതൽ ചെയ്യാനില്ല,
ഒന്നും ചെയ്യാനില്ല. തിരിച്ചു വന്നു, അപ്പോൾ കെയിം ബാക്ക് ടു വർക്ക്. അപ്പോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക്, എന്താ പറയുന്നത്, സൂപ്പർ ഫാന്റാസ്റ്റിക്ലി വെൽക്കമിങ് എൻവയോൺമെന്റ് ആയിരുന്നു. സ്റ്റാഫ് ഓൾമോസ്റ്റ് അബൌട്ട് 30 സ്റ്റാഫ്.
ഇവിടെ വരുന്നത് ഷാർപ്പിലേക്ക് തന്നെയാണ് ആ ജോലി. പിന്നെ
അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു സോണിയിൽ നിന്ന്, വുഡ് ലൈക്ക് ടു മീറ്റ് യു വിത്ത് യു എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ബോബ് എന്ന് പറഞ്ഞൊരു, അങ്ങനെ എന്നെ ഒരു ഇൻവിറ്റേഷൻ പോലെ ഇവിടെ പോയി. അപ്പോൾ പാർട്ട് ഓഫ് ഇൻ്റർവ്യൂ ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു എന്നെ വുഡ് ലൈക്ക് ടു മീറ്റ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ, ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡ്യൂരിങ് വർക്ക് ഡേ ഐ കാണാം, വീക്ക് വർക്ക് ടൈമിൽ എനിക്ക് പറ്റില്ല, വീക്ക് ടൈമിൽ. പക്ഷേ ആഫ്റ്റർ നോ പ്രോബ്ലം, വി കം അറ്റ് 6. നോർത്ത് ഷോറിൽ ബുഷ് റോഡ് ആൽബണിയിലായിരുന്നു, ബ്രിഡ്ജ് പാസ് ചെയ്ത്. ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു, ഫ്രൈഡേ നൈറ്റ്
ഈവനിങ്,
ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അന്നൊന്നും സെൽഫോൺ ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ വേറെ ഇല്ല, നമ്മൾ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ 6 മണിക്കുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്, ഇറ്റ് ബിക്കെയിം 7:30. പക്ഷെ സ്റ്റിൽ ഞാൻ അവിടെ എത്തി, ദേ ആർ വെൽക്കമിങ്, ദേ ആർ വെൽ റിസീവ്ഡ് മീ ആക്ച്വലി. അപ്പോൾ എം ഡി ഉണ്ടായിരുന്നു, അപ്പോൾ ദേ ഗേവ് മീ ആൻ ഓഫർ അഗൈൻ. Cannot refuse. എന്ത് പറഞ്ഞാലും ഓക്കെ. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ലെറ്റ് യു നോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. 2 days later, I talked to existing company and they were manasila manasode avare enne relieve edu. So joined the Sony. Appo avadunu enne oyarchi irunnu. Then I was in charge of 142 service centers here and in New South Wales. Pinne eventually I got access to the designing part. So a lot of products we designed. Nammal 5 per irunnu Asia Oceania regionally. നമ്മൾ അഞ്ചുപേരാണ്, വെരി ക്ലോസ് കോൺടാക്ട്, എപ്പോഴും വളരെ ഹൈലി കോൺഫിഡൻഷ്യൽ. ഞാനൊരു ഒരു പ്രോജക്റ്റിന് ഒരു ഒരു സ്പെസിഫിക് അസൈൻമെന്റ് ഞാൻ പോകുന്ന സമയത്ത് ഐ കനോട്ട് ടെൽ മൈ വൈഫ് വാട്ട് ഐ എം ഗോയിങ് ഫോർ.
കോൺഫിഡൻഷ്യാലിറ്റി സൈൻ ചെയ്താണ്.
സോ ഐ കനോട്ട് റിവീൽ എനിതിങ്. അത്ര ടോപ്പ് പ്രോഡക്ട്സ്, ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
നല്ലൊരു ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു.
ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഒരാൾക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അതായത് ഇറ്റ് വാസ് ബേസിക്കലി ഇൻ മൈ ബ്ലഡ്. അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്, അതേസമയം ഒരു ഇൻഡസ്ട്രിയുമാണ്, അതേസമയം എൻവയറമെന്റും ആയിരുന്നു, കമ്പനിയും അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം ട്രാവലിംഗ് ആയിരുന്നു. ഒരുപാട് ട്രാവൽ എന്ന് വെച്ചാൽ എവറി 10 days ആൾ ബി സംവെയർ. ഇത് സിംഗപ്പൂർ നമ്മളെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ്, എന്തായാലും പോയിരിക്കും. അല്ലെങ്കിൽ ഹോങ്കോങ്, അല്ലെങ്കിൽ ടോക്കിയോ, അല്ലെങ്കിൽ നഗാനോ, ഹിരോഷിമ, നാഗസാക്കി, അല്ലെങ്കിൽ ബെൽജിയം ഇൻ യൂറോപ്പ്.
എത്ര വർഷം ഉണ്ടായിരുന്നു സോണിയിലെ?
സോണിയിലെ ഓൾമോസ്റ്റ് 26 years.
ഏതെങ്കിലും ഒരു ഒരു എക്സാമ്പിൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു ഒരു പ്രോജക്റ്റ് അങ്ങനെ ചേട്ടൻ സാങ്ഷൻ ആയി എടുത്തത്?
പല പ്രോജക്റ്റും ഉണ്ട്, അത് ഇൻക്ലൂഡിംഗ് ഒരു ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് വേണമെങ്കിൽ പറയാം. അത് പ്രോഡക്റ്റ് അല്ല, അതൊരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണ് സ്പെയർ പാർട്സ്. കാരണം സോണിയിലെ ഈ സർവീസിങ് സൈറ്റിലുള്ളത് പ്രത്യേകിച്ചായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 142 സർവീസ് സെൻറ്റേഴ്സ് അണ്ടറിലായിരുന്നു. അവരുടെ ട്രെയിനിങ്, അവരുടെ മാനേജ്മെൻറ്റ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെയർ പാർട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് നെസസറി വി ഗോട്ട് ഇൻ സ്റ്റോക്ക്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം $2 million സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ അത് ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും എല്ലാ സ്പെയർ പാർട്സും
ഉണ്ടായിക്കോണമെന്നില്ല,
ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റ് ഇറങ്ങിയപ്പോഴും അതിൻ്റെ എല്ലാ സ്പെയർ പാർട്സ് നമ്മൾ കീപ്പ് ചെയ്യില്ല. അതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസ്യൂമർ ഐറ്റംസ് പോലെയുള്ള സംഗതികൾ മുഴുവനും വെക്കും. അതല്ലാതെ മെയിൻ മൈക്രോ പ്രോസസ്സിങ് ഐ സി, അല്ലെങ്കിൽ ഓഡിയോ പ്രോസസ്സിങ്, അല്ലെങ്കിൽ വീഡിയോ പ്രോസസ്സിങ്, അങ്ങനെയുള്ള സ്പെസിഫിക് ചിപ്സ് ഒട്ടുമുക്കാലും ഉണ്ടാവില്ല. കാരണം വെരി സെൽഡം ബ്രേക്സ് ഡൗൺ.
ഐഡന്റിഫൈ
ചെയ്ത് അതായിരുന്നു മേജർ കൺസേൺ. അപ്പൊ നമ്മൾ വാറണ്ടി പീരിയഡിൽ നമ്മളിത് കോസ്റ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ, പക്ഷേ ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റിൽ ഒരു ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഐ ബോട്ട് എ സോണി പ്രോഡക്റ്റ്, ഐ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ടു ബ്രേക്ക് ഡൗൺ. അപ്പോൾ അവരെ എക്സ്പെക്ടേഷൻസ് വെരി ഹൈ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഓപ്ഷൻ എന്താ വെച്ചാൽ റീപ്ലേസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ അത് കോസ്റ്റ് ടു ദ കമ്പനി. അപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. സോ സഡൻലി ഒരു ദിവസം ഐ തോട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ആലോചിച്ച് നോക്കി, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി. ഇത് 2001 പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ക്യാഷ് ഔട്ട്ലേ, അതായത് ഓൾമോസ്റ്റ് $2 million എവറി ഇയർ വി സ്പെൻഡിങ് ഓൺ ദാറ്റ്, ആൻഡ് ദെൻ 5 years later 10 years later വി ഹാവ് ടു ഒബ്സലീറ്റ് ആൻഡ് ദെൻ ത്രോ ഇറ്റ് ഔട്ട് ഓൾസോ ലോട്ട് ഓഫ് പാർട്സ്. അപ്പോൾ അതൊരു മേജർ അസറ്റ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ 5 സ്പെയർ പാർട്ട് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഒന്ന് ഇല്ലാതാക്കുവാണെങ്കിൽ ഹൗ വി ക്യാൻ ഗോ എഹെഡ് എന്നാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജീസ് ഓൾറെഡി ഇതേ. അപ്പോൾ നമ്മളെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് സിംഗപ്പൂർ. അതിൻ്റെ അണ്ടറിൽ ഓൾമോസ്റ്റ് 10-12 countries ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരുടെ ഇതേപോലെ ഓസ്ട്രേലിയ $5 million യുനോ ദേ സ്പെൻഡിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ ഒരു $1 million കോൺട്രിബ്യൂട്ട് ചെയ്യുക ടുവേർഡ്സ് സിംഗപ്പൂർ. ഓസ്ട്രേലിയ വിൽ കോൺട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ദുനോ പ്രോറാറ്റ ബേസിൽ, നമ്മൾ എത്ര കൺസ്യൂമർ എത്ര സെയിൽസ് ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ബി എ ബിഗ് പൂൾ ഓഫ് മണി ഫോർ സിംഗപ്പൂർ. സോ ദേ ക്യാൻ കീപ് എവറിത്തിങ് ഇൻ സ്റ്റോക്ക്.
ഓക്കെ.
അപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ വി ഗിവ് എ ലോഗിൻ പാസ്വേഡ് ഫോർ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ്. സോ വി ഡോണ്ട് ഹാവ് ടു ഇൻവോൾവ്. ഇവിടെ അതിന് സ്റ്റാഫിൻ്റെ കാര്യമില്ല, ആവശ്യമില്ല. വെറും അക്കൗണ്ട്സിൽ മാത്രം അതിൻ്റെ ഒരു ഒരു കോപ്പി പോവും. അവർ ദേ ലോഗിൻ ആൻഡ് ദെൻ ദേ ഓർഡർ എ സ്പെയർ പാർട്ട്. അപ്പോൾ ഡയറക്ട്ലി സിംഗപ്പൂരിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെയ്ഡ് എ പ്രോജക്ട് സച്ച് വേ ദാറ്റ് എനിത്തിങ് യു ഓർഡർ ബിഫോർ 2 PM ലോക്കൽ ടൈം ഹിയർ യു വിൽ ഗെറ്റ് ഇറ്റ് നെക്സ്റ്റ് ഡേ ബിഫോർ 2 PM അറ്റ് യുവർ ഡോർസ്റ്റെപ്പ്.
ഓക്കെ.
സോ പ്രോബ്ലം സോൾവ്ഡ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ബേസ്ഡ് ആണ്. സോ വി പ്ലേസ് എൻ ഓർഡർ, സോ ഓർഡർ ഗോ ഡയറക്ട്ലി ടു സിംഗപ്പൂർ. സോ അവിടെ എപ്പോഴും 5 hours ബിഹൈൻഡ് ആയത് കാരണം
അവർക്കത്
9 o'clock in the morning. So they can pick and pack and make it ready and then send to airport. SQ285 Singapore Airlines navare nammal tie up edu plus TNT courier company le tie up edu adakke coordination chedu successful aayi. So pakshe adu nerathe ee project ingane paranjappol indha benefit endanu everybody is a winner. The firm, first and foremost, is the customer is a winner. Okay, they will get serviced it very quickly. Then any other brands. That is a key character. Plus, namakku cost reduction. Management is samanchirathalam huge. So Sony New Zealand was immediately passed. Pashe Tokyo has to approve. So I went to Tokyo and talked to the management. You know, this is what it is. So, immediately say, Shabash, very greatly received and I got awards also for that. So adoru nalloru project, adu pole oru vaadu projects oru vaadu undayirunnu oru ee particular products design cheythu successful aakki edukkunnathu.
Nammal appo ekadesham 40 varshathola ulla ചേട്ടൻ്റെ ഒരു കരിയർ ജേണി കേട്ടു. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഈ 40 വർഷം മുമ്പ് ന്യൂസിലൻഡിൽ വന്നപ്പോൾ കണ്ട ന്യൂസിലൻഡ് ആയിരിക്കില്ല ഇപ്പോൾ കാണുന്ന ന്യൂസിലൻഡ്.
അപ്പം
അന്ന് വന്ന മൈഗ്രൻസിനുള്ള ചലഞ്ച് അല്ല ഇന്ന് വന്ന മൈഗ്രൻസിനുള്ള ചലഞ്ച്. ഇത് എപ്പോഴെങ്കിലും ചേട്ടൻ ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുകയും എന്താണ് ഇപ്പോൾ വരുന്ന മൈഗ്രൻസിനോട് ഉള്ള പറയാനായിട്ടുള്ള ഒരു കാര്യം?
അത് നമ്മൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതായത് ആ സമയത്ത് ഞാൻ വന്ന ഉടനെ തന്നെ ആ സമയത്ത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ വന്നത് ജോബ് അസൈൻഡ് ആയി പെർമനന്റ് റെസിഡൻസിയിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. മറിച്ചും ആരെങ്കിലും ഇവിടെ വിസിറ്റിന് വന്നാൽ പോലും, ടൂറിസ്റ്റ് വിസയിൽ വന്നാൽ പോലും, മിക്ക ബാങ്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ മുമ്പിലെല്ലാം സാൻഡ്വിച്ച് ബോർഡ് എഴുതിയിട്ടുണ്ടാവും, വേക്കൻസീസ് അപ്ലൈ വിദിൻ. വെരി കോമൺ ആയിരുന്നു ആ സമയത്ത്, കാരണം ആൾ കിട്ടാനില്ല. ആ സമയത്ത് 3 million, 3 million പോപ്പുലേഷൻ ആയിരുന്നു ന്യൂസിലാൻഡ്. ഇപ്പോഴാണ് 5 million പ്ലസ് ആയത്. അതെ. അപ്പോ ഒന്ന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരുന്നു, രണ്ടാമത്
ജോലിക്കാരെ ആവശ്യമുള്ള ഒരു
അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒന്ന്. രണ്ടാമത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമിഗ്രേഷൻ പോളിസി അതെല്ലാം വളരെ ലീനിയന്റ് ആയിരുന്നു. എങ്ങനെ വേണമെങ്കിലും എനി വിസ യു ക്യാൻ കൺവേർട്ട്, യു ക്യാൻ ബ്രിങ് യുവർ പാരന്റ്സ് ഒരു വർഷത്തെ വിസ for start without asking anything. ഒരു സിമ്പിൾ ഒരു സ്പോൺസർഷിപ്പ് ഫോം, ഇന്നത്തെ പോലെയുള്ള സ്പോൺസർഷിപ്പ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കലോ അതോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിരുന്നു. പിന്നെ പീപ്പിൾ ആർ എക്സ്ട്രീംലി നൈസ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ഒരു റിസീവിങ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അവർക്ക് നമ്മളെ കേൾക്കാനും നമ്മളെ സഹായിക്കാനുമുള്ള സന്മനസ്സുള്ളവരാണ്.
ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചേട്ടനിപ്പം എത്ര കൺട്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു റഫായിട്ട്
പ്രിസൈസ്ലി പറഞ്ഞാൽ 121 കൺട്രീസ്
ജോലി ചെയ്തിട്ടുണ്ട്.
ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് അറ്റ്ലീസ്റ്റ് 1 month.
അതിൽ റേറ്റ് ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് ഏത് സ്ഥാനത്ത് നിൽക്കും?
നമ്പർ 1 ബോൾഡ് അണ്ടർലൈൻ എഴുതാൻ പറ്റുന്നതാണ്, ന്യൂസിലൻഡ് ഇസ് ദ വെരി ബെസ്റ്റ് കൺട്രി ടു ലിവ് ആൻഡ് വർക്ക്. Yes, you need a job, proper job to live in New Zealand. ശരിയാണ്, നല്ലൊരു ജോബ്. സോറി, ഞാൻ കൂടുതൽ മലയാളത്തിൽ സംസാരിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഒരു നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ താമസിച്ച് ഇവിടെ ജീവിക്കാനാണ് ഏറ്റവും നല്ല കൺട്രി ലോകത്തിൽ വെച്ച്, ഏതിനെ കമ്പയർ ചെയ്താലും എല്ലാ കാര്യത്തിലും. അതായത് ശരിയാണ്, നമുക്ക് മണി വാല്യൂ ഒരു അല്പം കുറവാണ് മറ്റ് വെസ്റ്റേൺ കൺട്രീസിനെ
അപേക്ഷിച്ച്,
പക്ഷേ സ്റ്റിൽ ബി എ ബെറ്റർ ഓഫ്. എന്താ കാരണം വെച്ചാൽ ക്രൈം റേറ്റ് വളരെ കുറവാണ്. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാല് ഇപ്പം സിന്ധു ഞാനിപ്പം വൈകിട്ട് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ പോകുന്നു, ഒന്നും ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല ആരും then nobody cares guns. Mm. Except some exception criminals will carry guns.
അല്ലാതെ
നമ്മൾക്കും നിങ്ങൾക്കും ഗണ്ണൊന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈവൻ സ്റ്റിൽ പോലീസ് വോണ്ട് ക്യാരി ഗൺസ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ അപേക്ഷിച്ച് അതിനെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ എന്തിനു പറഞ്ഞു ഓസ്ട്രേലിയ, നെയ്ബറിങ് കൺട്രി ഓസ്ട്രേലിയ, ഇറ്റ്സ് എ ഹോറിബിൾ. അപ്പോൾ അതിനോട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ വെരി ബെസ്റ്റ് കൺട്രി, ബ്ലെസ്ഡ് കൺട്രിയിലാണ് നമ്മളുള്ളത്, അതിൽ യാതൊരു സംശയമില്ല.
മൈഗ്രൻസിനോട് എന്താണൊരു ടിപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പോലെ കൊടുക്കാനുള്ളത്?
മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഞാൻ കണ്ടെടുത്തോളം, കാരണം ഞാൻ സീൻ ഒരുപാട് ഇന്റർവ്യൂസിന് വരാറുണ്ട്, ജോബ്സിന് അന്വേഷിച്ച് വരാറുണ്ട്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓ ഓക്കെ ഐ ഗോട്ട് ദ പി ആർ, ഐ ആം ബിലോങ് ടു ദിസ് കൺട്രി, ആൻഡ് ഞാൻ എന്ത് ചെയ്താലും ശരിയാണ്. ആ ഒരു ധാരണ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് മിക്കവർക്കും പെരുന്ന പെശക്. അതിനുള്ളൊരു ഒരു 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 ഉത്തമ ദൃഷ്ടാന്തം ഞാൻ പറയാം. ഞാൻ ഡൽഹിയിൽ ഉണ്ടായ സമയത്ത് ഞാൻ അനുഭവിച്ചതാണ്. അതായത് അവിടെ എങ്ങ് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ അവർ കാണുന്നത്, സോറി മൈ ലാംഗ്വേജ്, യു സാല മദ്രാസി ആകിയ ഹമാര കാംലേര എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ പോയി അവിടെ പോയി അവരുടെ ജോലി മുഴുവനും നമ്മൾ സ്വന്തമാക്കും എന്നുള്ള ആ ഒരു
ഭീതിയാണ്
അവർക്ക്. അതിനും കാരണമുണ്ട്, കാരണം നമ്മളെ സൗത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികൾ ലിറ്ററസിയാണ്, ലിറ്ററേറ്റ് ആണ് പ്രത്യേകിച്ച് മിക്കതും. അതായത് ഇപ്പോഴും ലേറ്റ്ലി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്, കാരണം വെച്ചാൽ ഈ പാരൻസിന്റെ നിർബന്ധ പ്രകാരം ഓവർസീസ് സ്റ്റഡി എന്ന് പറഞ്ഞു പോകുന്നവർ അത് ഒഴികെ കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്നവർ മിക്കവരും സ്മാർട്ട് ആയിരിക്കും. ആയിതവേ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ എന്തെന്നായിക്കോട്ടെ സ്മാർട്ടറാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. എന്ന് പറഞ്ഞാൽ അവർ ബാഡ് പീപ്പിൾ ആണെന്നല്ല അതിനർത്ഥം, അവർ ഇൻസൈഡിലുള്ളവരെ ഭീതിയാണത്. അതുപോലെ തന്നെ ന്യൂസിൽ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ റിപ്പബ്ലിക്കൻ കൺട്രി, നമുക്ക് ഒരു വിസ വേണ്ട ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി, എങ്കിലും നമുക്ക് പാർഷ്യലി ഒരു വിലക്കാണത്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് കൺട്രിയാണ്, ഒരു ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ശരിയാണ് ജനാധിപത്യ രാഷ്ട്രം തന്നെ, പക്ഷെ എങ്കിലും അവരുടെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ആർ ഡിഫറെന്റ് ദാൻ ഔസ്. പിന്നെ അതിലും അപ്പുറം ഇവിടുത്തെ വെള്ളക്കാരെ അല്ലെങ്കിൽ ന്യൂസിലാൻഡുകാരനെ സംബന്ധിച്ചിടത്തോളം അവര് ഓവർ ക്വാളിഫൈഡ് അല്ല, അവരെല്ലാം കരിയർ ബേസ്ഡ്, അതായത് ഒരു സ്പെസിഫിക് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും മിക്കവാറും എല്ലാവരും. പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ഉണ്ടായിക്കെങ്കിൽ ദെൻ ഇമ്മീഡിയറ്റ്ലി ജമ്പ് ഓൺ ഓവർസീസ് സംവെയർ എൽസ് അങ്ങനെയുള്ള. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിക്കവാറും എല്ലാവരുടെ കയ്യിലും മിനിമം ഗ്രാജുവേഷൻ ഇല്ലാതെ ആരുമില്ല. നമ്മള് മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, മിനിമം ബി എ ബി എസ് സി ഇല്ലാതെ ആരുമില്ല. അപ്പോ അവര് ക്വാളിഫിക്കേഷനിൽ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കാണുന്നത് ഓ ദിസ് പേഴ്സൺ ക്യാൻ ബി ത്രെറ്റ് ടു മീ, അതുകൊണ്ട് ചിലപ്പോഴും നമുക്ക് ആ ജോലി നിഷേധിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സി വി എഴുതുന്ന സമയത്ത് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് സ്ട്രീം ലൈൻ ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആ ദൃഷ്ടാന്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറൊരു കൺട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇവിടുത്തെ സിസ്റ്റമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. അതായത് നമ്മൾ ഈക്വൽ റൈറ്റ്സ് പ്രതീക്ഷിക്കരുത്, പകരം നമ്മളൊരു 60% മാത്രമേ ഇവിടെയുള്ളവർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ 100% കൊടുക്കുക. ആ ഒരു വേരിയേഷൻ നമ്മളെ മനസ്സിൽ നമ്മളത് വെക്കുക. ശരിയാണ്, അത് ശരിയല്ല എന്ന് വേണം വിചാരിക്കാം, പക്ഷെ അത്
പ്രാക്ടിക്കലി
ഇത് അവരുടെ കൺട്രിയാണ്, ദേ ബോൺ ഹിയർ ആൻഡ് ദേ ബിലോങ് ടു ദെം. അപ്പൊ ആ സമയത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം ഒരു
എക്സ്ട്രാ,
അതായത് നമ്മളൊരു സാധാരണ ചെയ്യുന്നതിലും ഒരു ഒരു 40% എക്സ്ട്രാ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈക്വൽ റൈറ്റ്സ് ഉള്ളൂ. നമുക്കതിന് അത് ബിഗിനിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പ്രാവശ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ പ്രൂവൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അക്സെപ്റ്റ് യു. ഇവിടെ പൊതുവേ വെള്ളക്കാർ പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് ഹിബീനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ആണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ, കമ്പയർ ടു യു കെ ഓർ ഫ്രാൻസ് ഓർ എനിബഡി.
ജീവിതം ഇത്രത്തോളം എത്തി നിൽക്കുന്ന സമയത്ത് മുന്നോട്ട് എനിക്ക് ഇനി ഇതും കൂടെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വിഷ് ലിസ്റ്റ് കിടപ്പുണ്ടോ ബാക്കിയായിട്ട്?
അത് സെന്ത് ചോദിച്ചത് വളരെ നല്ല കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഐ ആം ബേസിക്കലി ഇന്നോവേറ്റർ, അത് ഒളിഞ്ഞോ ഇല്ലാതെയോ എൻ്റെ മൈൻഡിലുള്ളതാണത്. ഞാനൊരു സംഗതി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഐ വോണ്ട് ഇൻവേറ്റ് സംതിങ്, ഐ വോണ്ട് ഇന്നോവേറ്റ് സംതിങ് ന്യൂ,
ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്,
ആക്റ്റീവ് മൈൻഡ് ഉണ്ട്. അതാണ് ഞാൻ രണ്ട് തരത്തിൽ, അതായത് ഒരു ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നേരത്തെ ഞാൻ ന്യൂസിലാൻഡ് വന്ന ഉടനെ തന്നെ ആ സമയത്തൊരു ചലഞ്ചായിട്ടും എനിക്കത് ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു ആശയമാണ്, ഒരു ഐഡിയ ആണത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോൺ സംസാരം, അതായത് സൗണ്ട് വേവ്സ് യു ക്യാൻ റെക്കോർഡ് ആൻഡ് യു ക്യാൻ പ്ലേ ബാക്ക്, വിഷ്വൽസ് യു ക്യാൻ റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക്, ഹൗ അബൌട്ട് യു ക്യാൻ സ്മെൽ റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക്.
ഓ വണ്ടർഫുൾ.
ഇത് ഞാൻ ഇന്ന് ആലോചിച്ചതല്ല, 35 വർഷം മുമ്പ് ആലോചിച്ച കാര്യമായിരുന്നു.
നല്ലൊരു ആശയമാണ്.
അതെ, അതൊരു അല്പം ഞാനൊരു റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ സോണിയിൽ ചേർന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ബിസിയായി, ഒരു തരത്തിലും അതിനൊരു സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ സമയം അതിന് സെപ്പറേറ്റ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. അതായത് ആ സമയത്ത് ഒരു ക്വാർട്ടർ മില്യൺ ഡോളേഴ്സ് ഐ വിഷ് എന്ന് വിചാരിച്ചിരുന്നു സ്പെയർ. ഈ ഒരു ആശയം എൻ്റെ മനസ്സിലുള്ളത്, അപ്പം അത് ഒന്ന് ഒരു പ്രോഡക്റ്റ് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പം കാണുന്ന ഈ ലോകം നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആസ് ലോങ് ആസ് അതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് ചെറിയ ഡിവൈസ് ഉണ്ടാക്കി നമ്മൾ എവിടെയെങ്കിലും പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട് മുഴുവൻ ആജീവനാന്തം സ്മെല്ല്, ഹൗ വണ്ടർഫുൾ ദ വേൾഡ്. പിന്നെ അതുപോലെ വേറെ എവിടെ ഇപ്പം സിനിമ ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ, സപ്പോസ് ബോളിവുഡ് എന്ന് വിചാരിക്കട്ടെ, നായകനും നായികയും പാട്ട് പാടുന്നു, പൂക്കളത്തിലേക്ക് പോകുന്നു, ഇമ്മീഡിയറ്റ്ലി പീപ്പിൾ ക്യാൻ സ്മെൽ ദാറ്റ് ഫ്ലവർ. എങ്ങനെയുണ്ടായിരിക്കും? മൾട്ടി ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണത്, അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ.
എനിക്ക് തോന്നുന്നു ചേട്ടൻ ജോലി ചെയ്തിരുന്ന സോണി അവര് പിന്നെ എന്റർടൈൻമെന്റിലേക്ക് കടക്കുകയൊക്കെ ചെയ്തല്ലോ, അവർ അവിടെ ചേട്ടൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ.
പക്ഷേ ആ സമയത്ത് ഞാൻ ഇൻവോൾവ് ആയ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ അവരൊരു സമ്മതിക്കുന്നതല്ല, മോർ ഓർ ലെസ് അതിനുള്ള അവസരം തരില്ല.
അത് പല എന്റർപ്രണേഴ്സും പറയാറുണ്ട്, ജോലിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് തിങ്കിങ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തിങ്കിങ് ഉണ്ടെങ്കിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഈ ഐഡിയ കേട്ടിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നാൽ നമുക്കപ്പോ നോക്കാം.
അതുപോലെ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഓൾമോസ്റ്റ് 10 years ago I thought. ഇപ്പോ EV വന്നു, പക്ഷെ EV വരുന്നതിന് മുന്നേ ഞാൻ ആലോചിച്ചതാണത്. ഇറ്റ്സ് സിംപ്ലി 4 motor 4 wheel വേണം, പക്ഷേ ബാറ്ററി വേണം, ശരിയാണ്. പക്ഷെ ആ സമയത്ത് നിക്കൽ കാഡ്മിയം ബാറ്ററി ആയിരുന്നു, അതിപ്പം നിക്കൽ ഹൈഡ്രൈഡ് ആയി, ബെറ്റർ ഒക്കെ ശരിയാണ്. പക്ഷേ ചാർജിങ് ഫെസിലിറ്റി ഇപ്പോഴും 0 ആണ്. അതായത് ഇപ്പോൾ ഒരു ഫുള്ളി ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വേണം, അല്ലെങ്കിൽ മിനിമം ഒരു 6 hours വേണം. അതിന് പകരം ഇതാണ് ആശയം, നമ്മളൊരു കാർ ഉണ്ടാക്കുന്ന സമയത്ത് കാറിന്റെ ബോഡി മുഴുവനും സോളാർ പാനൽ കൊണ്ടങ്ങ്
ബിൽഡ് ചെയ്യുക,
അതായത് അതിനോട് ബ്ലെൻഡ് ചെയ്യുക. പക്ഷെ അത് കാണുന്ന സമയത്ത് സോളാർ പാനൽ തോന്നാനും പാടില്ല. ഇറ്റ് ഈസ് പോസിബിൾ, അതൊന്ന്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് അബൌട്ട് നൈറ്റ് ഡ്രൈവ്? ഓക്കെ, ഈ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇനഫ് സോളാർ പവർ ഇനഫ് ടു ഡ്രൈവ്, ഒന്ന്. പ്ലസ് മുന്നിൽ എഞ്ചിൻ ഇല്ല, പുട്ട് 2 turbine wind turbine, ഈസി. നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒരു കൈ ഒരല്പം സൈഡിലൊന്ന് വിൻഡോ താത്തി ഒന്ന് കൈ ഒന്ന് വെച്ച് നോക്കിയാൽ എന്തുമാത്രം ഫോഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ബി ഇനഫ് ടു മേക്ക് ജനറേറ്റ് ഇനഫ് ഇലക്ട്രിസിറ്റി ടു ചാർജ് അപ്പ് എന്നാണ് എന്റെ
ആശയം.
ഐ കുഡ് ബി റോങ്, എന്റെ തിങ്കിങ് ആണത്.
അപ്പൊ ഈ ആശയങ്ങൾക്കെല്ലാം പേറ്റന്റ് എടുത്ത് വെക്കണോ?
അങ്ങനെയാണ്.
സ്മെല്ലിന്റെ കാര്യം പറഞ്ഞപ്പോ ഈവൻ ഞാൻ ഓർക്കുവാണ്, നമ്മുടെ മലയാളികൾ ഇപ്പോ മാതൃഭാഷ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അമ്മയുടെ സ്മെൽ, അമ്മയുടെ മണം,
അതൊക്കെ
നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ
how wonderful would that be.
തീർച്ചയായിട്ടും. എത്ര വർഷം ഉണ്ടായിരുന്നു സോണിയിൽ?
സോണിയിൽ ഓൾമോസ്റ്റ് 26 years. ഇനിയാണ് നിർണായക നിമിഷങ്ങൾ വരുന്നത്. അതായത് ജീവിതത്തിലുള്ള നിർണായക നിമിഷങ്ങൾ നമ്മൾ പറയില്ലേ ചില സമയത്ത്, അത് വന്നത് അതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കരിയർ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ഡയറക്ടേഴ്സ് ഓഫീസ് ഞാൻ കയറി ചെന്നാൽ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചൊളിയൻ, അത്ര റിസീവിങ് ആയിട്ടുള്ളതും വെൽ അക്സെപ്റ്റഡ് വെൽ പെയ്ഡ് ജോബായിരുന്നു. All of a sudden, I didn't know anything.
Mm-hmm.
I am not feeling anything bad or ill or anything. Mm-hmm. പക്ഷേ
പ്രഭാകരൻ ചുള്ളിയാന്റെ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളും ജീവിതത്തെ വഴിതിരിച്ചുവിട്ട പ്രതിസന്ധികളും മലയാളം FM 104.6 ശ്രോതാക്കളോട് തുറന്ന് സംസാരിക്കുന്നു. കേൾക്കാം ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗം April 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 മലയാളം FM 104.6 അറിഞ്ഞതും അറിയാത്തതുമെന്ന പരമ്പരയിൽ. ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം മലയാളം FM എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ഇതിനു മുൻപ് പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളുടെയും വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. പരിപാടികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും മുടങ്ങാതെ പരിപാടികൾ കാണുവാനും മലയാളം FM എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ്, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, വി ബിൽഡേഴ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വെല്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
മലയാളം FM എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച March 29 വൈകുന്നേരം 7:25 ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രത്യേക പരിപാടിയോടുകൂടി ആരംഭിക്കും. മലങ്കര മർത്തോമ സിറിയൻ ചേർച്ചിന്റെ പരമോന്നത നേതാവും മെത്രാപ്പോലിത്തയുമായ ഹിസ് ഗ്രേസ് ദ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡിഷസ് മർത്തോമ മെത്രാപ്പോലിത്തയുമായുള്ള പ്രത്യേക അഭിമുഖവും ദുഃഖവെള്ളിയാഴ്ച സന്ദേശവും കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീലക്കം.